പ്രൈസ് ദ ലോർഡ്. എബ്രായർ 11:40, അതിൻ്റെ ഒരു ഭാഗം, ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. കെയറിങ് ലവ് ഓഫ് ഗോഡ്, കരുതുന്ന ദൈവസ്നേഹം. നോ മാറ്റർ ഹൗ ബിഗ് യുവർ പ്രോബ്ലം, ഗോഡ്സ് ലവ് ഈസ് ബിഗർ. ഗ്രേറ്റ് ഈസ് അവർ ഗോഡ്. Nothing is too hard for him. There is no greater love than God's love. കടൽ പക്ഷികൾക്ക് കുടിവെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണ്? കടലിൻ്റെ ഉച്ചിഷ്ടങ്ങൾ അടങ്ങിയ വെള്ളം എങ്ങനെ അവർക്ക് ശുദ്ധജലമാകും? ജീവനുള്ള എല്ലാറ്റിനെയും കരുതുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം ഈ പക്ഷികളെ കരുതുന്നത് കാണാൻ കപ്പലിൻ്റെ മുകൾ തട്ടിലോ മറ്റേതെങ്കിലും കടലിനോട് ചേർന്ന് ഉയർന്ന സ്ഥലത്ത് നിന്നാൽ നമുക്ക് കാണാവുന്നതാണ്. നാല് ദിക്കിൽ നിന്നും അടിക്കുന്ന കൊടുങ്കാറ്റിന് നേരെ ഈ പക്ഷികൾ പറന്നു ചെല്ലും. ആ കടൽ മേഘത്തിൽ നിന്ന് കടൽ പക്ഷികൾക്കായി ദൈവം ചിതറിക്കുന്ന മഴത്തുള്ളികളുണ്ട്. അതിനുവേണ്ടിയാണ് അവർ ഉയരത്തിലേക്ക് ആർത്തിയോടെ പാഞ്ഞു ചെല്ലുന്നത്. അത് പാനം ചെയ്യാനാണ്. അതെ, നമ്മളൊരു പാട്ട് പാടത്തില്ലേ, അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല ഇത്, അത്ഭുതമല്ല ഈ പക്ഷികളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അത് കാറ്റനുകൂലമാകുമ്പോൾ നാം എല്ലാവരും പറയും, അയ്യോ എൻ്റെ കണ്ണ് സഹായം തരുന്ന പർവ്വതത്തിലേക്ക് ഉയർത്തിയത് കൊണ്ടായിരുന്നു. എന്നാൽ കാറ്റ് പ്രതികൂലമാകുമ്പോഴും കരുതുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ആ പ്രതികൂലക്കാറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? അതിൽ നിന്നൊരു പാഠം പഠിക്കുന്നവർക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാകും. മർക്കോസ് എഴുതിയ സുവിശേഷം 6:48-51 വരെയുള്ള ഭാഗത്ത് മലയിൽ പ്രാർത്ഥിപ്പാൻ പോയ യേശുവിനെയും പ്രതികൂല കാറ്റാൽ ഭാരപ്പെടുന്ന ശിഷ്യന്മാരെയും കാണാം. കാറ്റിനെതിരെ തണ്ടു വലിച്ചു, അവർ വലഞ്ഞു കുഴപ്പി പോയി. അവരുടെ അടുക്കലേക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു ചെന്നു. 4 കടലിൻമീതെ നടന്നെടുക്കുന്ന ദൈവസ്നേഹം അവർ കാണുകയാണ്. പക്ഷേ അത് ദൈവസ്നേഹമാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഗുരുവിനെ കണ്ടിട്ടും ഭൂതമെന്ന് അവർ കരുതിയത്. ആ ഭയന്നിരിക്കുന്നവരോടൊപ്പം യേശു പടകിൽ കയറിയപ്പോൾ കാറ്റ് ശാന്തമായി. പ്രതികൂലക്കാറ്റ് എല്ലാ മനുഷ്യജീവിതത്തിലും ഉണ്ടാകും. വചനത്തിൽ പഴയ നിയമത്തിൽ നോക്കിയാലും ദാവീദ്, ജോസഫ്, ഇയ്യോബ്, പുതിയ നിയമത്തിൽ പത്രോസ്, പൗലോസ്, ഇവരുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങളായിരുന്നു ധാരാളം. ആടി ഉലഞ്ഞിരുന്നു, അപ്പോഴും ആ പ്രതികൂലക്കാറ്റ് അവരെ ഭയപ്പെടുത്തിയില്ല. അവർ ദൈവമുഖത്തേക്ക് നോക്കി. ദൈവസ്നേഹത്തിൽ, കരുതലിലുള്ള ഉറച്ച ആശ്വാസമാണ് അവരെ രക്ഷിച്ചത്. ധൈര്യപ്പെടുക, ഗുരുപടകിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ജീവിതയാത്ര സുഗമമായി മുൻപോട്ട് പോകും, ഭയപ്പെടാതിരിക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5:17-26 വരെയുള്ള ഭാഗത്ത് രോഗാതുരന് വിശ്വാസമില്ലെങ്കിലും വിശ്വാസത്തോടെ അവനെ ചുമ്മിക്കൊണ്ടുവന്നവരോട് മനസ്സലിഞ്ഞ സ്നേഹമാണ് ദൈവസ്നേഹം. നാട്ടിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയും, രോഗി സഹകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ, രോഗി സഹകരിച്ചില്ലെങ്കിൽ ഒന്നും സാധ്യമല്ലെന്ന്. എന്നാൽ ഇവിടെ നമ്മുടെ ഗുരു എന്താ ചെയ്തത്? കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടു. ഈ പക്ഷപാതക്കാരൻ്റെ പാപങ്ങൾ ദൈവം മോചിച്ചു. ദൈവസ്നേഹത്തെ കാണാത്ത പരീശന്മാർ പാപങ്ങളെ മോചിപ്പാൻ ഇവർ ആർ ഇവനാർ എന്ന് പറഞ്ഞു. അന്നും ഇന്നും ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് നന്മ ചെയ്താൽ വിമർശിക്കുന്നവരേ ഉള്ളൂ. എന്നാൽ യേശു പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരം അവൻ്റെ ഉള്ളിൽ നടന്നു. അതുകൊണ്ടാണ് അവിശ്വാസിയായിട്ട് വന്നിട്ടും കിടക്ക എടുത്ത് വീട്ടിൽ പോക എന്ന വാക്കനുസരിച്ച്. കിടക്ക എടുക്കണമെങ്കിൽ അവൻ കട്ടിലേന്ന് ഇറങ്ങിയാലേ ഒക്കത്തുള്ളൂ. അവൻ ഇറങ്ങി, അത് ചുമ്മിക്കൊണ്ട് അവൻ തിരിച്ചുപോയി. അതെ, അതാ ദൈവത്തിൻ്റെ സ്നേഹം. അയാൾ തൻ്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയതെങ്ങനെയാ? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓ, വർഷങ്ങളായിട്ട് ഒരു കട്ടിലെ കിടക്കുന്നവനെ അറിയത്തുള്ള അതിൻ്റെ വേദന എന്തുവാണ്. എന്നാൽ ഇവിടെ തനിക്ക് സൗഖ്യം കിട്ടിയപ്പോൾ സൗഖ്യം തന്നവനെ അവൻ മറന്നില്ല. കരുതുന്ന ദൈവസ്നേഹത്തെ അവൻ നന്ദിയോടെ ഓർത്തു. ഇന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ 56 ദിവസം ഒരു വീഴ്ചയിലുണ്ടായ അപകടത്തിൽ ഞാൻ കിടന്നവളാ. ഇന്ന് ഞാൻ എഴുന്നേറ്റിരുന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ അന്ന് കിടന്നുകൊണ്ട് റെക്കോർഡ് ചെയ്തു. എന്നാൽ ഇന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പം എൻ്റെ ദൈവത്തിൻ്റെ കരുതുന്ന സ്നേഹത്തെ അനുഭവിച്ചവളാ ഞാൻ. ആ സ്നേഹത്തെ എത്ര സ്തുതിച്ചാലും പോരാത്തവളാ. ഗ്ലൂക്കോസ് 7:11-17 വരെയുള്ള വാക്യങ്ങളിൽ മരണത്തിന് കീഴ്പ്പെട്ട നയീനിലെ വിധവയുടെ മകൻ്റെ വിലാപയാത്രയിൽ അവൻ്റെ വിധവയായ മാതാവിൻ്റെ സങ്കടം കണ്ടിട്ട് മനസ്സലിഞ്ഞ് കരയേണ്ട എന്ന് പറഞ്ഞ ദൈവസ്നേഹം എത്ര വലുതാണ്. മകൻ്റെ ജഡം കൊണ്ടുപോകുന്നതാ പുറകെ മാതാവ് കരഞ്ഞുകൊണ്ട് വരിക. മനസ്സലിഞ്ഞ ആ മാതാവിനെ കരുതുന്ന ആ മാതാവിന് ഇനി ആരുമില്ല, ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ സഹായത്തിന്. അത് മനസ്സിലാക്കിയ കർത്താവ് ആ ദൈവസ്നേഹം അവിടെ പ്രവർത്തിച്ചു. മഞ്ചത്തെ തൊട്ട യേശു പറഞ്ഞത് ശ്രദ്ധേയമായ വാചകമാണ്. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഉണ്ടോ, ആരാ പറഞ്ഞേ? ഞാൻ. അവിടെ 3 വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എഴുന്നേൽക്ക, ഞാൻ, നിന്നോട്. അപ്പം ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയണമെങ്കിൽ ആ സ്നേഹം എത്ര വലുതാണെന്ന് മനസ്സിലാക്കുക. ആ മാതാവിന് തൻ്റെ മകനെ തിരിച്ചു കൊടുത്തു. ദൈവസ്നേഹത്തിന് മാത്രമേ ഭൗതിക മരണം സംഭവിച്ചവരോടും ആത്മീയ മരണം സംഭവിച്ചവരോടും ഇത് പറയുവാൻ കഴിയുകയുള്ളൂ. ആത്മീയ മരണം നിത്യത നഷ്ടമാക്കുന്നതാണ്. അതിനാൽ അവരെ ദൈവസ്നേഹത്തിൻ്റെ മുമ്പാകെ എത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരു, ഇവരോടും എഴുന്നേൽക്കുവാൻ കൽപ്പിക്കണമേ എന്ന് നമുക്ക് പറയാം. നമ്മളും പ്രാർത്ഥിച്ച് അതിനുള്ള അധികാരം നേടിയെടുക്കുക. യേശു നായക എന്ന് വിളിച്ച 10 പേർ യെരുശലേമിലേക്കുള്ള യാത്രയിൽ യേശുവിനെ എതിർപ്പെട്ടു. അവരകലെ നിന്നാ പറഞ്ഞത്, കാരണം അവർ കുഷ്ഠരോഗികളാണ്. കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച അവരോട്, അന്നത്തെ നിയമം അനുസരിച്ച് പുരോഹിതന്മാർക്ക് നിങ്ങളെ കാട്ടിക്കൊടുക്കുവാൻ യേശു പറഞ്ഞു. ദൈവസ്നേഹം പ്രവർത്തിച്ചപ്പോൾ സൗഖ്യം ലഭിച്ച 10 പേരും അവരുടെ വഴിക്ക് പോയി. നന്ദി പറയുവാൻ ഒരു ശമര്യൻ മാത്രമേ വന്നുള്ളൂ. 10 പോയി. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ എന്ന് പാടും. പാട്ടേ ഉള്ളൂ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്കൊന്ന് പറയാമോ, ദൈവമേ എനിക്ക് ചെയ്ത നന്മകൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന്. ഇന്ന് നന്ദികേട് കാട്ടുന്നവരാണ് കൂടുതൽ. ദൈവം ജീവിതത്തിൽ ഉയർച്ച നൽകുമ്പോൾ താഴ്മയും വിനയവും ചിലർക്ക് നഷ്ടപ്പെടും. ദൈവം നന്മ കൊടുക്കുമ്പോൾ, ഉയർച്ച കൊടുക്കുമ്പോൾ ആത്മീയ ലോകത്താണ് ഇപ്രകാരമുള്ള അഹങ്കാരവും ഞാനെന്ന ഭാവവും ഒക്കെ കൂടുതൽ കാണുന്നത്. എന്നാൽ ദൈവം, ദൈവസ്നേഹം താഴ്മയാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഓരോ നിമിഷവും ഒന്നിലും നമുക്ക് പ്രശംസിപ്പാനില്ല. താഴ്മ, താഴ്മ. ഒരു ശ്വാസം നമ്മൾ എടുക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു ചുവട് നമ്മൾ നടക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഇത്രേ സ്നേഹിച്ചിട്ടും ഇത്രേ കരുതിയിട്ടും കരുതൽ അനുഭവിച്ചവർ, സ്നേഹം അനുഭവിച്ചവർ തന്നെ ഗുരുവിനെ ക്രൂശിച്ചില്ലേ? ഒരു ദാക്ഷണ്യവുമില്ലാതെ തലയിൽ മുൾക്കിരീടം വെച്ചില്ലേ? ചാട്ടവാറുകൊണ്ട് അടിച്ചില്ലേ? വിലാപ്പുറത്ത് കുത്തിയില്ലേ? ക്രൂശിലാടി അടിച്ചില്ലേ? അപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണേ എന്ന്. അതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹത്തിന് മാത്രമേ അത് പറയാൻ കഴിയൂ. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഈ പുതിയ മാസം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ മെസ്സേജും മലയാളം ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 75 വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഒരിക്കൽ കൂടെ ഒരു മാസത്തെ ചിന്തയും കൂടെ തയ്യാറാക്കുവാൻ ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി കരേറ്റുകയാണ് ഞാൻ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു പുതുവർഷത്തിൻ്റെ ഒരു മാസം നമ്മളിൽ നിന്ന് കടന്നുപോയി, അടുത്ത മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച ദൈവത്തിന് നന്ദി പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. ഒരിക്കലും ഞങ്ങളുടെ സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നതാകരുതേ. ഞങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ അനേകരിലേക്ക് ആ സ്നേഹം ഒഴുക്കിയെത്തുവാൻ ഞങ്ങൾക്ക് കഴിയും. ദൈവമേ പരസ്പരം സ്നേഹിക്കുവാൻ, സ്നേഹത്തിൻ്റെ പ്രതിപ്രവർത്തനം ഞങ്ങളിൽ ഉണ്ടാകുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. കരുതുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതിനായി നന്ദി. ആ സ്നേഹം എത്ര വലുതാ കർത്താവേ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ലോ. ആ സ്നേഹം എത്ര വലുതായിരുന്നു. വചനം വിഭാഗിച്ചു തരുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നല്ലോ, അതിനായി സ്തോത്രം. ഒരു പുതുവർഷം കൂടെ ഒരു മാസത്തെ ചിന്തയും കൂടെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കേൾവിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുതുന്ന ദൈവസ്നേഹം ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെത്തി അവരെല്ലാം കുടുംബമായി അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ തലമുറകൾ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സമ്പത്തുകളായി മാറുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കടുനീരോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ യഹോവയെ അവിടുന്ന് സഹായിക്കണമേ. നിശബ്ദമായി ഇരിക്കുന്ന മാതാപിതാവല്ല വേണ്ടുന്നത്, ദൈവമുമ്പാകെ കണ്ണുനീരോട് വാ തുറന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാർ, മാതാക്കൾ കുഞ്ഞുങ്ങൾക്കൊരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, ഞങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. പല സംസ്ഥാനങ്ങളിൽ, പല രാജ്യങ്ങളിൽ പാർക്കുന്ന സകല ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി നന്ദി പറയുന്നു. ലോകത്തെവിടെ അവരായിരുന്നാലും ഈ പുതിയൊരു വർഷം അവർക്ക് കൊടുത്തതിനായി സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ അവരെ ഇത്രയും നാളും കാത്തതിനായി സ്തോത്രം. പുതിയൊരു വർഷം കൂടെ അവർക്ക് ദാനമായി കൊടുത്ത ദൈവം, പുതിയൊരു മാസം കൂടെ അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. ജോലിയിൽ അവരെ അനുഗ്രഹിക്കണം, ആരോഗ്യത്തിൽ അവരെ അനുഗ്രഹിക്കണം, ജീവിതത്തിൽ അവരെ അനുഗ്രഹിക്കണം. സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം ദൈവം ദാനമായി നൽകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. God bless you all. Thank you.